ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചു. ശരാശരി വർധന 6.6%. എല്ലാ പഞ്ചായത്തുകളിലെയും 30 മുകളിൽ പ്രായമുള്ളവർക്കായി ജീവിതശൈലി രോഗപരിശോധന ഒരു വർഷത്തിനകം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി. അനധികൃത ഭക്ഷണശാലകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിശോധന കർശനമാക്കി. കൃഷിവകുപ്പിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സെപ്റ്റംബർ 30 തീർപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. 2 2020 വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 5 വിജയം. വാർത്തകൾ വിശദമായി. അടുത്ത ഒരു വർഷത്തേക്കുള്ള പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചു. നിരക്ക് വർധനയ്ക്ക് മുന്നോടിയായി പൊതുജന അഭിപ്രായം തേടിയിരുന്നതായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
പുതുക്കിയ താരിഫ് അനുസരിച്ച് വൈദ്യുത നിരക്കിൽ ശരാശരി 6.6% വർധനയാണ് സംസ്ഥാനത്തുണ്ടാവുക. പ്രതിമാസം 50 വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, അംഗൻവാടികൾ തുടങ്ങിയവയ്ക്കും നിരക്ക് വർധനയില്ല. ഏകദേശം 35,200 ഉപഭോക്താക്കളാണ് ഈ വിഭാഗത്തിലുള്ളത്. പ്രതിമാസം 150 വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് പരമാവധി 25 വരെയാണ് വർധന. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൌജന്യ നിരക്ക് നിലനിർത്തിയിട്ടുണ്ട്. മാരക രോഗികളുള്ള ഭവനങ്ങൾക്കും ഇളവുണ്ടാകും. കാർഷിക ഉപഭോക്താക്കൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല. ചെറിയ പെട്ടിക്കടകൾ, തട്ടുകടകൾ തുടങ്ങിയ വിഭാഗത്തിനുള്ള കുറഞ്ഞ നിരക്കിലുള്ള താരിഫിന്റെ ആനുകൂല്യം 1,000 നിന്നും 2,000 വർദ്ധിപ്പിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വൈദ്യുത നിരക്കുകളിലുണ്ടായ വർധനവ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തതാണ് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റെഗുലേറ്ററി കമ്മീഷൻ പുതുക്കിയ വൈദ്യുത നിരക്ക് പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
റെഗുലേറ്ററി കമ്മീഷന്റെ ചാർജ് വർധന പ്രഖ്യാപിച്ചു. അതിൽ ഒന്ന്, ബോർഡിന്റെ നിലനിൽപ്പ് ജനങ്ങൾക്ക് ബാധ്യതയില്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന രീതിയിൽ നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് വലിയ ഭാരം ആരുമേലും ചുമത്തി. ചെറിയൊരു വർധന മാത്രം സാധാരണക്കാരായ ആളുകളെ യാതൊരു വിഷമം ഉണ്ടാകാത്ത രീതിയിലാണ് ചെയ്തത്. പിന്നെ വൻകിടക്കാർക്ക് ചെറിയൊരു വർധനമില്ലാതെ നിൽക്കാൻ പറ്റില്ല. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കൊന്നും വർധനം ഉണ്ടായിട്ടില്ല. കാർഷിക രംഗത്ത് വർധനം ഉണ്ടായിട്ടില്ല, അതൊന്നും വർധനം ഉണ്ടായിട്ടില്ല. ചെറിയ യൂണിറ്റുകൾക്കൊന്നും വർധനം ഉണ്ടായിട്ടില്ലല്ലോ.
ഒരു വർഷം കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലെയും 30 മുകളിൽ പ്രായമുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാവർക്കും മികച്ച ചികിത്സ നൽകുകയാണ് സർക്കാർ ലക്ഷ്യം. ഇളന്തൂർ ബ്ലോക്ക് ആരോഗ്യമേളയുടെയും ഏകാരോഗ്യം പദ്ധതിയുടെയും ഉദ്ഘാടനം കോഴഞ്ചേരിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിരവധി ആരോഗ്യ സൂചകങ്ങളിൽ മുന്നിലുള്ള കേരളത്തിന്റെ മത്സരം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളോടല്ല, മറിച്ച് വികസിത രാജ്യങ്ങളോടാണെന്ന് മന്ത്രി വ്യക്തമാക്കി. അനധികൃത ഭക്ഷണശാലകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിശോധന കർശനമാക്കിയതായി മന്ത്രി എം വി ഗോവിന്ദൻ. പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് സംയുക്ത പരിശോധന നടത്തുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി കൃഷിവകുപ്പിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ സെപ്റ്റംബർ 30 തീർപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. വകുപ്പിലെ ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അവധി ദിവസങ്ങളും അധിക പ്രവൃത്തി സമയവും വിനിയോഗിച്ചാകും ഫയൽ തീർപ്പാക്കൽ യജ്ഞം പൂർത്തീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ലോകബാങ്ക് സഹായത്തോടെ ശാസ്ത്രീയ മാർഗ്ഗങ്ങളിലൂടെ നഗരമാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയെ മാലിന്യ സംസ്കരണത്തിന്റെ ലോകമാതൃകയാക്കി മാറ്റുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപന തലങ്ങളിലും മേഖലാ തലങ്ങളിലും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കും. സ്ഥിരമായി മാലിന്യം ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമി വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളും ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതി സംബന്ധിച്ച് ലോകബാങ്ക് പ്രതിനിധി സംഘവുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി നഗരസഭയിൽ കോന്തുരുത്തി പുഴ കയ്യേറി താമസിച്ചു വരുന്ന 122 പേരെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കാനാണ് തീരുമാനം. പള്ളുരുത്തിയിൽ GCDA കൊച്ചി നഗരസഭയ്ക്ക് കൈമാറിയ സ്ഥലത്താണ് ഇവർക്കായി ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുത്ത 1,000 റേഷൻ കടകളിൽ കേരള സ്റ്റോർ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ കൊല്ലത്ത് പറഞ്ഞു. ഗ്രാമങ്ങളിൽ എല്ലാ അടിസ്ഥാന സേവനങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലാകും ഇത്തരം കടകളുടെ പ്രവർത്തനം. ചവറ നല്ലെഴുത്തുമുക്കിൽ നവീകരിച്ച സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഉത്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് പരാതിയുള്ളവർക്ക് മന്ത്രിയെ ഫോണിലൂടെ അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം 2020 വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് വിജയം. ശ്രീലങ്ക ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 5 പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. ആദ്യ രണ്ട് കളികളും വിജയിച്ചതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. രഞ്ജി ട്രോഫി ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ മുംബൈ 49 റൺസ് പിന്നിൽ. നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ മുംബൈ 2 വിക്കറ്റിന് 113 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ മധ്യപ്രദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് 536 റൺസിൽ അവസാനിച്ചിരുന്നു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കാലിക്കറ്റ് സർവകലാശാല ആതിഥ്യം വഹിക്കുന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വാട്ടർപോളോ ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം 6 മുതൽ 8 വരെ നടക്കും. സർവകലാശാല നീന്തൽ കുളത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. 4 സോണുകളിൽ നിന്നായി 30 ടീമുകൾ പങ്കെടുക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ചോദ്യം ഒരിക്കൽ കൂടി: സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആസാദി റേഡിയോ ക്വിസ് അറ്റ് gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുക. ഉത്തരത്തോടൊപ്പം പേരും ഫോൺ നമ്പറും വയ്ക്കുക. ശരിയുത്തരം ആദ്യം അയക്കുന്ന വിജയിയെ നാളെ അറിയിക്കുന്നതാണ്. ചോദ്യവും ഉത്തരം അയക്കുന്ന രീതിയും കൂടുതൽ വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയോര ജില്ലയായ പത്തനംതിട്ടയുടെ വികസനത്തിന് പ്രതീക്ഷ നൽകുന്ന അച്ചൻകോവിൽ പ്ലാപ്പള്ളി മലയോര ഹൈവേ നിർമ്മാണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 86 കോടി രൂപ ചിലവിലാണ് അച്ചൻകോവിൽ പ്ലാപ്പള്ളി മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുക. കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ മുതൽ അരുവാപ്പുലം, കോന്നി, തണ്ണിത്തോട്, ചിറ്റാർ സീതത്തോട് പഞ്ചായത്തുകളിലൂടെയാകും റോഡ് കടന്നുപോവുക. 3 റീച്ചുകളിലായാണ് പണികൾ നടക്കുക. BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ചുമതല KRFBക്കാണ്. ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും റോഡ് ഏറെ ഉപകാരപ്രദമാകും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം കൂടുതൽ എളുപ്പത്തിലാവുകയും ചെയ്യും.
രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ SFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ കൽപ്പറ്റയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത 19 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. ഇവരെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഇന്നലെ നടന്ന സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന DYSPയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാനന്തവാടി DYSPയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. കണ്ണൂർ DIG ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അതേസമയം 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 30 രാഹുൽ ഗാന്ധി വയനാടെത്തും. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ അടുത്ത 4 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ് മേഖലകളിലും പരക്കെ മഴയുണ്ടാകും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെയും കേരള കർണാടക തീരങ്ങളിൽ June 29 വരെയും മത്സ്യബന്ധനം പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഞാറ്റുവേല ചന്തയും കർഷക സഭകളും തിരുവനന്തപുരം ജില്ലാതല അവാർഡ് വിതരണം കൃഷിമന്ത്രി P പ്രസാദിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ ശ്രീ MB രാജേഷ് നിർവഹിക്കും. തിങ്കളാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം പൂജപ്പുര മണ്ഡപത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മണ്ണൂത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ തിരുവാതിര ഞാറ്റുവേലയുടെ ആരംഭത്തോടനുബന്ധിച്ച് ഈ മാസം 27 മുതൽ 29 വരെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കും. കേരള കാർഷിക സർവകലാശാലയാണ് സംഘാടകർ. കൊല്ലം വെള്ളയിട്ടമ്പലത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. പത്മന സ്വദേശികളായ സുധീർ, ഷെഹിൻഷ എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ കോവിഡ് കാലത്ത് നിർത്തിവച്ച ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ KSRTC തീരുമാനം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് രാത്രികാല സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചു. ശരാശരി വർധന 6.6%. എല്ലാ പഞ്ചായത്തുകളിലെയും 30 മുകളിൽ പ്രായമുള്ളവർക്കായി ജീവിതശൈലി രോഗപരിശോധന 1 വർഷത്തിനകം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി. അനധികൃത ഭക്ഷണശാലകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിശോധന കർശനമാക്കി. കൃഷിവകുപ്പിലെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ September 30 തീർപ്പാക്കുമെന്ന് മന്ത്രി P പ്രസാദ്. രണ്ടാം 2020 വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.